Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
നമ്മൾ നിർദ്ദേശിക്കുന്ന ഉപായങ്ങളും ദുഃഖ നിവർത്തിക്കുന്ന ഉപായങ്ങളും, കാരണം അങ്ങനെ ഒരു സങ്കല്പമില്ല. എത്രയോ മന്ത്രം ജപിച്ചു, എന്തെല്ലാം അഭ്യാസങ്ങളും ഭജിച്ചു, പൂജിച്ചു, എല്ലാം ദുഃഖം നിവർത്തിച്ചു. ആത്മാർത്ഥമായിട്ട് ഒരാൾ എഴുന്നേറ്റെന്ന് പറയാം, എൻ്റെ ദുഃഖം നിവർത്തിച്ചിരിക്കുന്നു, ഞാൻ 10 വർഷം ഇന്നത് ചെയ്തു, 20 വർഷം ഇന്നത് ചെയ്തു. പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ആണിനോ പെണ്ണിനോ ധൈര്യമുണ്ടോ? പറ്റത്തില്ല. ആത്മാർത്ഥമായി പറയാൻ പറ്റത്തില്ല, കാരണം ദുഃഖം നിവൃത്തി സംഭവിക്കുന്നില്ല. താത്കാലികമായ ഉപായങ്ങളിലൂടെ താത്കാലികമായി സംഭവിക്കുന്നു, അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനപ്പുറമുള്ള ഒരു ദുഃഖം നിവൃത്തി ആരും ആഗ്രഹിക്കുന്നില്ല. നാരദനോട് ആഗ്രഹിച്ചത് ദുഃഖം നിവൃത്തിയാണ്, പക്ഷെ അവസാനം ഇത് നിഗമനം എന്താണ്? പരമാർത്ഥ തത്വബോധനം. അത് നമ്മൾ പരമാർത്ഥ തത്വം ദർശിച്ചു. ആ പരമാർത്ഥ തത്വ ദർശനത്തിൽ മാത്രമേ ദുഃഖ നിവൃത്തി സംഭവിക്കപ്പെടൂ. നാരദൻ ഒത്തിരിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എന്തായാലും അതാണ് സംഭവിച്ചത്. അതെന്തുകൊണ്ട് സംഭവിച്ചു? സനത്കുമാരൻ ഉപദേശിച്ചു. അതുകൊണ്ടാണ് സനത്കുമാരനെ ഭഗവാൻ എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ഭഗവാനാണ്. ആത്യന്തികമായ ദുഃഖം നിവൃത്തി അത് സംഭവിക്കുന്നു. അതാണ് ഭൂമവിദ്യയുടെ ഫലം. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ശരി, സനത്കുമാരൻ പറഞ്ഞതെന്താണെന്നൊക്കെ ഏറെക്കുറെ മനസ്സിലായി, പക്ഷെ വിശേഷിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ലല്ലോ. നിരാശപ്പെടുന്ന ശ്രുതി അവസാനിപ്പിക്കുന്നില്ല. ശ്രുതി വീണ്ടും തുടരുമ്പോൾ അന്നടുത്ത് പറയുന്ന യദ്യപി ദേശകാലാദി ഭേദശൂന്യം ബ്രഹ്മ സദേകമേവ അദ്വിതീയം ആത്മീയവേദം സർവമിതി. ഇതാണ് പരമാർത്ഥ തത്വം. ഉദ്ദാലകൻ ഉപദേശിച്ചത്, സനത്കുമാരൻ ഉപദേശിച്ചതൊക്കെ ഇത് തന്നെയാണ്. ഈ ബോധം കൊണ്ടേ ദുഃഖം നിവൃത്തി സംഭവിക്കത്തുള്ളൂ. ദിഗ്ദേശ കാലാദി ഭേദശൂന്യം ബ്രഹ്മ തദ്ദേകമേവ അദ്വിതീയം ആത്മീയവേദം സർവം എല്ലാം പറയുകയാണ്. ഷഷ്ടസപ്തമിയൊരധികതം, അതെല്ലാമാണ് ഇതുവരെ കടന്നുപോയത്. തഥാവി, ഇതെല്ലാം കടന്നുപോയി, ഇതെല്ലാം കേട്ടു. പക്ഷെ അവിടെ ചേതകേതുവിന് സംഭവിച്ചതുപോലുള്ള ആത്മബോധമോ നാരദന് സംഭവിച്ചതുപോലുള്ള ദുഃഖ നിവൃത്തിയോ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട്? കഥാവിഹ മന്ദബുദ്ധീന ദിഗ്ദേശാദി ഭേദവത് വസ്തു ദൈവം ഭാവിത ബുദ്ധിർണ ശക്തിദേ സഹസ പരമാർത്ഥ വിഷയ കർത്തം. പക്ഷെ കഴിയുന്നില്ല. എങ്ങനെ? ദിഗ്ദേശാദി ഭേദവത് വസ്തു ഇത്യവും ഭാവിത ബുദ്ധി. ബുദ്ധി വേറെ തരത്തിലായിപ്പോയി, ബുദ്ധി വേറെ തരത്തിൽ ട്യൂൺ ചെയ്തിരിക്കുന്നു. അങ്ങനെ ആയിപ്പോയി, ഭാവിതമായിരിക്കുന്നുണ്ട്. എങ്ങനെ? ദിഗ്ദേശാദി ഭേദവത് വസ്തു വശങ്ങളായി ഇത് ചിരിച്ചു വച്ചിരിക്കുന്നു. ദിഗ്ദേശ ഭേദവത്തായി പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. അതിന് അപരിച്ഛിന്നമായിരിക്കുന്നതിനെ പരിച്ഛിന്നമായി ഗ്രഹിച്ചു പോയി. മനസ്സ് സ്വയം തന്നെ മനസ്സിനെ സങ്കുചിതമാക്കി തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. നാമരൂപങ്ങളിൽ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നു. അതിന് പറയുന്ന പേരാണ് മന്ദബുദ്ധി. നമ്മൾ സാധാരണ പറയുന്ന മന്ദബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തോ തലച്ചോറിന് തകരാറ് വന്നു പറയുന്നു. ഇതാതൽ അങ്ങനെ വരും. ഈ പറയുന്ന ഉപദേശ തത്വത്തെ ആ തരത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതിന് തടസ്സമായി വേറെ ചില ധാരണകൾ മനസ്സിലിരിക്കുന്നു. ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം, ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പം, ബ്രഹ്മത്തെ കുറിച്ചുള്ള സങ്കല്പം, ബന്ധമോക്ഷങ്ങളെ കുറിച്ചുള്ള സങ്കല്പം, ദുഃഖം ദുഃഖനിവൃത്തിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇതെല്ലാം വേറെ ആയിരിക്കും. വേറെ ആയെന്ന് മാത്രമല്ല, ഭാവിത അതും കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നശക്യതേ സഹസ പരമാർത്ഥ വിഷയ കർത്തും, അതിനെ പെട്ടെന്ന് മാറ്റി ഈ പരമാർത്ഥ വിഷയത്തിൽ പെട്ടെന്ന് സഹസ ഉടൻ തന്നെ പറഞ്ഞല്ലോ, ഉപദേശത്തിൽ തന്നെ ബോധന, അതാണ് ഇവിടെ ശ്രുതി പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് ബോധിക്കാൻ പറ്റുന്നില്ല, വേറെ വേറെ തരത്തിലായിപ്പോയി. കർത്തും, അതായത് ഭേദബുദ്ധിയോടുകൂടിയുള്ള ഉപാസനകളും മറ്റും ചെയ്ത് മനസ്സ് അതിൽ ഉറച്ചുപോയി നടത്തും. അങ്ങനെ ഉറച്ചുപോയ ഒരാൾക്ക് സഹസ പെട്ടെന്ന് പരമാർത്ഥ വിഷയം, ഈ പറയുന്ന പരമാർത്ഥ തത്വബോധത്തെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? അതാരുടെയെങ്കിലും കുറ്റമാണോ? അല്ല, ശീലിച്ചത് മാറാൻ പറ്റുന്നില്ല. അയാളുടെ എല്ലാ ഉപാസനകളും എല്ലാ അഭ്യാസങ്ങളും എല്ലാം ഭേദദൃഷ്ടി ആശ്രയിച്ചിട്ടാണ്. ഇത് അനധിഗമിച്ച ബ്രഹ്മന്ന പുരുഷാർത്ഥത്തി. ശരി, ഒരുവന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതിയാണ് നീ പരമാർത്ഥത്തെ ബോധിപ്പിക്കും. നമുക്ക് തത്വമസിയും വേണ്ട, ധൂമവിദ്യയും വേണ്ട. പറയുന്നു, അനധിഗമ്യജ ബ്രഹ്മ എന്ന പുരുഷവശ പുരുഷാർത്ഥ ശക്തി ഉണ്ടാകത്തില്ല. ഭാഷകാരന്റെ അഭിപ്രായമാണ്, ഇവിടെ ശ്രുതി എങ്ങനെയാണോ പറഞ്ഞത് അതിനെങ്ങനെയാണോ ഭാഷകാരൻ വെളിപ്പെടുത്തിയത് അത് ആ രീതിയിൽ ഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ പുരുഷാർത്ഥ ശക്തി സാധ്യമല്ല. ബാക്കി എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ചെയ്യുന്നതിന് ഫലമുണ്ടാകും, പക്ഷെ പുരുഷാർത്ഥ ശുദ്ധി ഉണ്ടാകത്തില്ല. പിന്നെ ഇനി എന്താ വഴി? എന്താണോ ശ്രുതി വെളിപ്പെടുത്തുന്നത് അതൊട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. താൻ നിൽക്കുന്ന വേറെ സ്ഥലത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല. അടിച്ച വഴിയെ പോകുന്നില്ലെങ്കിൽ പിന്നെ പോയ വഴി അടിക്കുക. അതാണ് അടുത്ത് പറയുന്നത് തദധികമായ. എന്നാൽ അങ്ങനെ ഒരുവന്റെ നിലയിൽ നിന്നുകൊണ്ട് ഇത് ശ്രുതികാരെ നിരാശപ്പെടുത്തില്ല. നീ മന്ദ ബുദ്ധി എന്ന് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിച്ചവനെ നിരാശപ്പെടുത്തുകയല്ല ചെയ്ത്, സ്വന്തം നിലയെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവന് ബോധിക്കണമല്ലോ. എങ്ങനെ? ആ തത്വത്തെ അവന്റെ നിലയ്ക്കനുസരിച്ച് ബോധിക്കുന്നു. ഹൃദയ പുണ്ഡരി ഉദ്ദേശ ഉപദേശം, അതിനു വേണ്ടിയിട്ട് അവൻ ഉപാസനയെ നിർദ്ദേശിക്കുന്നു. ഒരു സ്ഥാനം നീ ഉന്നതി ചെയ്യുക. അത് അവന് ആ ഉപാസനയുടെ ഫലമായി എന്ത് ഗ്രഹിക്കാമോ അത് ഗ്രഹിക്കാം. അതും പുരുഷാർത്ഥ ശുദ്ധിക്കുള്ള ഉപായമാണ്. ഇത് ഇങ്ങനെ മാറി മാറിപ്പോയിക്കൊണ്ട് ഇവിടുത്ത് കർമ്മത്തെ നിർദ്ദേശിക്കുന്നു, പിന്നെ ഉപാസനയെ നിർദ്ദേശിക്കുന്നു, വീണ്ടും തത്വത്തെ പറയും, വീണ്ടും തിരിച്ചു ഉപാസനയിലേക്ക് പോകും. ചോദിക്കും, ഞാൻ ഇത്രയും തത്വത്തേക്ക് മനസ്സിലാക്കിയിട്ട് ഇനി ഞാൻ വീണ്ടും ഉപാസനയിലേക്ക് പോകണം. തത്വം മനസ്സിലാക്കിയിട്ട് പിന്നെ ചോദ്യം വരുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ വേറെ വഴിയില്ല, ഉപാസനയുള്ള വഴി. ഉപാസന, കർമ്മയോഗം, ആ വഴിക്ക് പിന്നെ പോകേണ്ടി വരും. പോരായ്മകളെ പരിഹരിക്കുന്നു. അതുകൊണ്ട് എന്താണ്? ഹൃദയ പുണ്ഡരീക ദേശ ഉപദേഷ്ടവ്യ യദ്യപി സത്സമ്യക് പ്രത്യേക വിഷയം നിർഗുണം ചാർന്നതത്വം പറയുന്നു. സമ്യക് പ്രത്യേക വിഷയം പറയുന്നു, ഇതാണല്ലോ പരമാർത്ഥം ആത്മതത്വം. അതല്ലേ ഇതുവരെ പറഞ്ഞത്? വീണ്ടും എന്തിനാ തിരിച്ചുപാസനയിലേക്ക് പോകുന്നു? അതാണല്ലോ സത്തായിരിക്കുന്നത്. സമ്യക് പ്രത്യേകം, ശരിയായ ബോധം, അതിന്റെ വിഷയമാണല്ലോ നിർഗുണം ആത്മതത്വം. ആത്മതത്വം ഇതുവരെ ഭൂമവിദ്യ, അതാണല്ലോ ശരിയായ ബോധം, അതാണല്ലോ പരമാർത്ഥം, അതാണല്ോ ഗ്രഹിക്കേണ്ടത്, അതാണല്ലോ ഉപകരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇത്രയെല്ലാം ബോധിച്ചു കഴിഞ്ഞു. തഥാപി, സംഗതി ശരി തന്നെയാണ്, എങ്കിലും മന്ദബുദ്ധിന ഗുണവത്വ ശേഷിത്വ അതിനുള്ള ഓരോരുത്തർക്കും ഓരോ രുചിയും ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്, അത് വിട്ടുപോകാൻ പറ്റത്തില്ല. അതിന്റെ എന്താ അതിന് കാരണം? അത് മന്ദബുദ്ധി തന്നെ പറയാൻ പറ്റും. ആ ബുദ്ധി സൂക്ഷ്മതയില്ല. ഭക്ഷ്യാനിഷ്ടമുള്ള പദമാണ് ഈ മന്ദബുദ്ധി. കാരണം ലോകത്തിൽ കൂടുതലും മന്ദബുദ്ധിയാണ്. മന്ദബുദ്ധികൾക്ക് ഗുണവത്വശിഷ്ടത്വം, അവർക്ക് ഈ പറയുന്നതിനോട് താല്പര്യം വരുന്നില്ലല്ലോ, കേൾക്കാൻ കൂടി താല്പര്യമില്ല. കൈയും കാലും കൂട്ടി കെട്ടി പിടിച്ച് മുമ്പേരിക്കാനും കേൾക്കാൻ താല്പര്യം വരുന്നില്ല. എന്തുകൊണ്ട്? ഗുണവത്വശിഷ്ടത്വം ഇഷ്ടം മേലെയാണ്. ഈ പറയുന്നതിനല്ല അവർക്ക് താല്പര്യം. രൂപത്തെ ഇഷ്ടപ്പെടുന്നവനോട് നീരൂപതയെക്കുറിച്ച് പറഞ്ഞിട്ടെന്താ കാര്യം? ഒരാകാരത്തെ ഇഷ്ടപ്പെടുന്നവനോട് നിരാകാരത്തെ കുറിച്ച് പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പൊ ഈ ഒരവസ്ഥ ഇത് ശ്രുതിയും മനസ്സിലാക്കുന്നുണ്ട്. ഇതിനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനോട് ഇതിന് ആഭിമുഖ്യം തരത്തില്ല. അപ്പൊ തനത്കുമാരൻ പറഞ്ഞാലും ശരി, അതിലും വലിയ ഭഗവാൻ പറഞ്ഞാലും ശരി, അവൻ ചോദിക്കുകയാണ് എന്താ അവിടെ ഇരുന്ന് തിരച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കും. ഭൂമിവിദ്യ ആയാലും ശരി, തത്വമത്യ ആയാലും ശരി, എന്തുകൊണ്ട്? അതിന് രുചിയില്ല, താല്പര്യമില്ല. മറിച്ച് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ട്. ഗുണവത്വശിഷ്ടത്വ സാരാണ്, സാകാരമാണ് അയാൾക്ക് ഇഷ്ടം, സഗുണഭാവങ്ങളാണ് അയാൾക്ക് ഇഷ്ടം. അതിനനുസരിച്ചുള്ള ഭേദദൃഷ്ടിയോടുകൂടിയുള്ള ഉപാസനയാണ് താല്പര്യം. അപ്പോ എന്ത് ചെയ്യുന്നു? സത്യകാമാതി ഗുണവത്വം ചവർത്തും പറയുന്നു. അങ്ങനെ ഗുണമുള്ള സത്യകാമാതി ഗുണമുള്ള ഒരു ബ്രഹ്മത്തെ നിർദ്ദേശിക്കും. നീ ആ ഗുണങ്ങളെ പോലെ ഉപാസിക്കുക. അവിടെയാണ് ഗൗണഭക്തിയുടെയും മറ്റു സ്ഥാനം, ഉപാസനകളുടെ സ്ഥാനം, കർമ്മയോഗത്തിന്റെ സ്ഥാനം. അത് ഇപ്പൊ ചുരുക്കത്തിൽ എന്തായി? ശ്രുതിക്ക് പക്ഷപാതമില്ല. ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് ഒരാൾക്ക് എന്തിനാണോ രുചി അത് ഉപദേശിക്കുന്നു. പക്ഷെ പരമാർത്ഥം എന്താണെന്ന് പറയുന്നു. പരമാർത്ഥത്തിലാണ് രുചി വേണ്ടത്. ആ പരമാർത്ഥത്തിൽ രുചിയുള്ള ഒരാളിനെയാണ് ഇവിടെ എടുത്ത് കാണിച്ചത് നാരദൻ. അതിന്റെ നാരദനെ അത് ബോധിച്ചപ്പോ ബോധ്യപ്പെട്ടു, പറ പുരുഷാർത്ഥ സിദ്ധി അവിടെ കൈവരിച്ചു. പക്ഷെ ജീവന്മാരെല്ലാം അങ്ങനെയല്ലല്ലോ. രുചിയില്ലാത്തവർക്ക് അവർക്ക് പറ്റിയത് കർമ്മയോഗമാണെങ്കിൽ അതിലേർപ്പെടുത്തും. അതാണ് ബുദ്ധന്മാർ ആചാര്യന്മാരെല്ലാം ചെയ്യുന്നത്. പല തരത്തിലുള്ള ശിഷ്യന്മാരെ ഒത്തുകൂടുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് അവർ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ നിയോഗിക്കുന്നു. ഇന്നത് ചെയ്ത, ഇന്നത് ചെയ്ത യോഗ്യതയെ മനസ്സിലാക്കിയിട്ട് അത് നിർദ്ദേശിക്കുന്നു. അതനുസരിച്ച് പോകുക. അതനുസരിച്ച് പോകുന്നവന് അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പോൾ ഒന്നും അനാവശ്യമെന്നോ വേണ്ടാത്തതെന്നോ ഉള്ളതല്ല. നിർഗുണം ശ്രേഷ്ഠമാണ്, സഗുണം മോശമാണെന്നല്ല പറയുന്നത്, ആർത്ഥത്തിലല്ല. ഓരോ അധികാരിക്കും അതാത് ശ്രേഷ്ഠം തന്നെയാണ്. നിർഗുണത്തിന് അധികാരിയായിരിക്കുന്നവൻ അതിന് ശ്രേഷ്ഠം, ശ്രേഷ്ഠം തന്നെ. സഗുണത്തിന് അധികാരിയായിരിക്കുന്ന അവിടെ ശ്രേഷ്ഠനോ? അല്ല, താരതമ്യം ചെയ്തിട്ട് ഒരാൾ ശ്രേഷ്ഠന്മാരാണ്, ഒരു മോശക്കാർ, അങ്ങനെയല്ല പറയുന്നത്. യോഗ്യതയ്ക്കനുസരിച്ച് ഗുണവത്വ ഇഷ്ടത്വം അധിഷ്ഠമായതുകൊണ്ട് അതും പറയുന്നു. അപ്പൊ ആ സഗുണഭാവത്തിൽ ധ്യാനിക്കുക. പക്ഷേ അതിന്റെ ശ്രുതി പറയുക, അതിന്റെ ഫലം അത് പരിമിതമാണ്. അതും ഒരു ഉപായം തന്നെ. പക്ഷെ ആത്യന്തികമായ പുരുഷാർത്ഥം, അല്ലെങ്കിൽ നാരദന് സംഭവിച്ചതുവരെയുള്ള ആത്യന്തികമായ ദുഃഖം നിവൃത്തി, അത് ഭൂമവിദ്യയിലൂടെ സാധ്യമാകും. तथा यद्यपि ब्रह्मविदां स्त्रियादि विषयेभ्यः स्वयमेव ब्रह्मो भवति तथापि अनेक जन्म विषय सेवाभ्यास जनता विषय विषया तृष्णा न सहसा നിവർത്തയിതും ശക്യതീതി ബ്രഹ്മചര്യാദി സാധന വിശേഷവും വിധാതവ്യം. അതുമാത്രമാണ് ഇവിടെ പറയുന്നത്. നാരദനെ കുറിച്ച് പറഞ്ഞു എന്താണ്, മൃതദ കഷായ ദോഷങ്ങളെല്ലാം മാറി, കറകളെല്ലാം മാറി. പക്ഷെ എല്ലാവരും അങ്ങനെ ഇവിടെ ഇപ്പൊ പറയുന്നു മന്ദബുദ്ധികൾ എന്ന് പറയുന്നു. അവർക്ക് ഇച്ഛകൾ കാണും, കാമങ്ങൾ കാണും, വിഷയ അനുഭവത്തിനുള്ള ആഗ്രഹങ്ങൾ കാണും. അപ്പോൾ അതിനെ നിരോധിക്കുന്നുള്ള ഉപായങ്ങളും നിർദ്ദേശിക്കുന്നു. ബ്രഹ്മജ്ഞാനി വിട്ടയ്ക്ക് അതെന്ന് പറയുന്നു, ബ്രഹ്മവിദാം ക്രിയാദി വിഷയത്തിയ സ്വയമേവ ഉപരമോ ഭവതി. ബ്രഹ്മജ്ഞാനിയാണ്, ആത്മനിഷ്ഠനാണ്. അപ്പോൾ അയാൾ അതിന് വിരുദ്ധമായിരിക്കുന്ന വിഷയം നിന്നെല്ലാം സ്വയം ഉപരതനായിരിക്കും. ക്രിയാദി വിഷയങ്ങൾ എന്ന് പറഞ്ഞു ഏത് വിഷയങ്ങളാണ് ഗുരുവിനെ പ്രലോഭിപ്പിക്കുന്ന, ആ പ്രലോഭനങ്ങളിൽ നിന്നുള്ള അയാൾ മുക്തനായിരിക്കും. അത് ജ്ഞാനിയുടെ കാര്യം പറയും, സാധകൻ അങ്ങനെ അല്ലല്ലോ. അയാളുടെ മനസ്സ് പ്രലോഭനങ്ങൾക്ക് ഏത് സമയം വഴിപ്പെട്ടു പോകാം. അതിൽ മുഴുകി സ്വയം നശിക്കാം. സ്വയം ഉപരതി അവിടെ സംഭവിക്കത്തില്ല. പിന്നെ എന്ത് വേണം, ആ വിഷയ ഉപരതയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായാണ് അഭ്യസിക്കേണ്ടി വരുന്നത്. തത്വജ്ഞന്റെ ഭാവം എന്താണ്, ആത്മീയവേദം സർവമോടെ വിഷയ വിഷയഭാവം. അതുകൊണ്ട് തത്വജ്ഞനെ പ്രലോഭിപ്പിക്കാനൊന്നും, പക്ഷേ അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അയാളുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിന് അയാൾക്ക് സാധന വേണം. തൃഷ്ണ വിഷയവിഷയ തൃഷ്ണ എന്ന സഹസ എന്ന് പറഞ്ഞിരിക്കും. അയാൾക്ക് പെട്ടെന്ന് ഈ ആത്മബോധത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തൃഷ്ണകളിൽ നിന്ന് ഉടനെ അങ്ങ് മോചിക്കാൻ കഴിയും. അയാൾ വീണ് വീണ് അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ബ്രഹ്മചര്യാദി സാധന വിശേഷം. ബ്രഹ്മചര്യം ശമന്തമം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ സാധന, യോഗശാസ്ത്രങ്ങളിൽ നിന്നും പറയുന്ന സാധന. ആ സാധനങ്ങളും ഉപാസകന് ആവശ്യമാണ് മന്ദബുദ്ധി. അതായത് വിവേകം കൊണ്ട് ഈ ദോഷങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവന് അനുഷ്ഠാനങ്ങളിലൂടെ ആ ദോഷങ്ങളെ അതിജീവിക്കുന്നു. അതിനുള്ള അനുഷ്ഠാനങ്ങൾ നിർദ്ദേശിക്കുന്നു. അതാണ് ബ്രഹ്മചര്യാദി തപസ്സുകൾ നിർദ്ദേശിക്കുന്നു, ഉപായങ്ങൾ നിർദ്ദേശിക്കുന്നു. അതെല്ലാമാണ് ഇനി അടുത്ത് പറയുന്നത്. അതെന്താ അങ്ങനെ എടുത്തു പറയുന്നത്, കാരണം ഭൂമവിദ്യയിലൂടെ തത്വത്തെ ബോധിക്കാതിരിക്കുന്ന എന്തുകൊണ്ട് അയാളുടെ ഉള്ളിൽ ദോഷങ്ങൾ ഇരിക്കുന്നു. ആ ദോഷം എന്തുകൊണ്ട് തത്വബോധം കൊണ്ട് മാറുന്നില്ല, ആ ബോധം തത്വബോധത്തിന് ആ ദോഷങ്ങൾ തത്വബോധത്തിന് തടസ്സമായിരിക്കുന്നു, തടസ്സമായിട്ടില്ലേ. തത്വബോധത്തിന്റെ ഉത്പത്തിക്ക് പോലും തടസ്സമായുള്ള ദോഷങ്ങളാണ്. ദോഷങ്ങൾ പലതാണ്, ചിലത് ഉത്പത്തിക്ക് തടസ്സമായിരിക്കും, ചിലത് ഫലപ്രാപ്തിക്ക് തടസ്സമായിരിക്കും, രണ്ടു തരത്തിലുണ്ട്. ദോഷം വരുന്ന അത് ഉത്പന്നമാകത്തേയില്ല. ഞാൻ ചിലതങ്ങനെയല്ല, ഞാൻ ഉത്പന്നമായി അതിന് ഉത്പത്തിക്ക് തടസ്സമായ ദോഷങ്ങളെല്ലാം മാറി, പക്ഷേ ഫലപ്രാപ്തിയില്ല, ദുഃഖനിവൃത്തി ഉണ്ടാകും. എന്തുകൊണ്ട് അതിന് തടസ്സമായി നിൽക്കുന്നു ദോഷം. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് പറയുന്നുണ്ട്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഉത്പത്തിക്ക് തടസ്സമായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറി, പക്ഷെ ഫലപ്രാപ്തിക്ക് തടസ്സമായ ദോഷങ്ങൾ നിൽക്കാം എന്ന് പറയുന്നുണ്ട്. ദുഃഖനിവൃത്തിക്ക് ദുഃഖനിവൃത്തിയാകുന്ന അതിന് തടസ്സമായ ദോഷങ്ങൾ അത് പരിഹരിക്കേണ്ടി വരും. അതെങ്ങനെ അയാൾ പരിഹരിക്കുന്ന, വിവേകം കൊണ്ട്. അതിനെ പറയും വിവേക ദാർഢ്യം. അതുകൊണ്ട് പരിഹരിക്കുന്നു. അത് ഇവിടെ അതിന് മുമ്പുള്ള കാര്യം പറയുന്നു. തത്വം ഞാൻ ഉത്പത്തി തന്നെ ഉണ്ടാകുന്നു. കാര്യമായ ദോഷങ്ങളുണ്ട്. എന്താണ് അത്? മുഖ്യമായും വരുന്ന വിഷയ തൃഷ്ണ എന്ന സഹസ അതിനായി കൽപ്പില്ല, അതുകൊണ്ട് പെട്ടെന്ന് മാറ്റിക്കണമെങ്കിൽ ഇതി ബ്രഹ്മചര്യാദി സാധന വിശേഷ വിഗ്രഹം. അപ്പൊ അതിനു വേണ്ടിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് സാധന നിർദ്ദേശിക്കുന്നു, ഇന്ന ഇന്ന സാധനങ്ങൾ ചെയ്യുന്നു എന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോ തത്വജ്ഞാനത്തിന്റെ ഫലമായ ചിത്തവിശ്രാന്തി, ആ ചിത്തവിശ്രാന്തി അതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ പറയുന്നത്, ചില സ്ഥലങ്ങളിൽ പറയും മനോനാശത്തിന് വേണ്ടി ശ്രമിക്കണം, വാസനാക്ഷയത്തിന് വേണ്ടി ശ്രമിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യമല്ല. ഒരാൾക്ക് ആ ചിത്തവിശ്രാന്തി ലഭിക്കുന്നില്ലെങ്കിൽ എന്തോ തകരാറ്, അത് പരിഹരിക്കണം. അപ്പൊ ആ തത്വബോധത്തിൽ എന്തോ ന്യൂനത വരുന്നതാണ്. അതുകൊണ്ടാണ് ദൃഢാപരോക്ഷം, വിവേകദാർഢ്യം ഇങ്ങനെയൊക്കെ പല രീതിയിൽ തന്നെ പറയും. പക്ഷെ അതിനു മുമ്പുള്ള കാര്യങ്ങളും ഇവിടെ പറയുന്നു. ശ്രവണാദി സാധനങ്ങൾ ഒരുവിനെ സഹായിക്കുന്നില്ല, മുമ്പോട്ട് നയിക്കുന്നില്ല. അവിടെ മറ്റ് സാധനങ്ങൾ, ബ്രഹ്മചര്യാദി സാധന എന്ന് പറയുമ്പോൾ എല്ലാം വരും, ജപതപങ്ങളെല്ലാം വരും, പ്രാർത്ഥന ഭജന എല്ലാം വരും, കർമ്മയോഗം ഭക്തിയോഗം എല്ലാം വരും. അതിന് മൊത്തത്തിലൂടെ പറയുന്ന പേരാണ് ഉപാസന. ഭക്തി എന്ന് പറയുന്ന ശബ്ദം പൗരാണികമാണ്, ഇന്ന് പ്രചരിച്ചിരിക്കുന്ന അർത്ഥത്തിനത് പൗരാണികമാണ്. അത് പുരാണ ഇതിഹാസങ്ങളിലൂടെയാണ് അതിന് പ്രചാരം വന്നത്. അതിന് സമമായി വേദത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഉപാസന, അത് വൈദികമാണ്. അപ്പൊ ഉപാസന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായി ഭക്തി എല്ലാം ഗ്രഹിച്ചോളും. പ്രചരിക്കുന്ന രീതി എന്ന് പറയുന്നത് തത്വത്തിൽ വരുമ്പോൾ അതെല്ലാം ഒന്നാവും, അതിനെ കുറിച്ച് തന്നെ പറയുന്നു. ഗ്രഹിക്കുന്ന അർത്ഥത്തിലുള്ള ഭക്തി അത് പൗരാണികമാണ്, ഉപാസന വൈദികം. ആ വൈദികമായ ഉപാസനയുടെ ഭാഗമാണ് ഭക്തി. എന്തുകൊണ്ട് തത്വജ്ഞാനത്തിൽ നിന്നും വീണ്ടും തിരിഞ്ഞടങ്ങുന്നു ഉപാസനയിലെ കേരള സമാധാനമാണ് ഭാഷകാരൻ ഇവിടെ വിശദീകരിച്ച് പറയുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ വീണ്ടും വീണ്ടും എന്തുകൊണ്ട് മാറി മാറി വരുന്നു? ഒരു തരത്തിൽ എന്താണ് തത്വജ്ഞാനത്തിനും ഇതെല്ലാം ആവശ്യമായി. ആ തത്വജ്ഞാനം അതിന്റെ പൂർണ്ണതയിലല്ലെങ്കിൽ അവിടെ ഇതെല്ലാം ആവശ്യമായിട്ട് വരും. ഭാഷകാരൻ പറയുന്നത് ജ്ഞാനകർമ്മ സമുച്ചയം അതൊക്കെ അതിന്റെ പൂർണ്ണതയിൽ ഗ്രഹിച്ചാണ് എവിടെ വരത്തില്ല. അതിനു മുമ്പ് ഒരാൾക്ക് ഇതെല്ലാം സ്വീകരിക്കും. അത് നേരത്തെ ഭാഷകാരൻ പറഞ്ഞൊരു സമ്യകായിട്ടുള്ള മാർഗമാണ്. ഇതെല്ലാം സ്വീകരിക്കും, ഭക്തിയും ജ്ഞാനവും ഉപാസനയും ഏതെല്ലാം ആ തത്വനിഷ്ഠയ്ക്ക് സഹായിക്കുമോ അതിനെല്ലാം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടകലർന്നു വിടുന്നത്. ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു, വീണ്ടും കർമ്മത്തെ കുറിച്ച് പറയുന്നു, വീണ്ടും ശ്രുതി അങ്ങനെയാണ് പറയുന്നത്, ഉപാസനയെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം ഒരു സാധകൻ ഫലവത്താണ്. അതേസമയം പരമാർത്ഥം ഇന്നതാണ് എന്നും പറയുന്നു. അതാണ് ശ്രുതിയുടെ പ്രതിപാദന രീതി. അതുകൊണ്ട് ഇനി വരുന്ന ഭാഗങ്ങളിൽ ആ തത്വനിഷ്ഠ എന്തൊക്കെയാണോ തടസ്സമായി വരുന്നത്, ജ്ഞാനോത്പത്തി എന്തൊക്കെയാണോ തടസ്സമായി വരുന്നത്, ആ തടസ്സങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്.